ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ജൂലൈ മാസം 19 തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി പഴയ നിയമഭാഗത്തു നിന്നും സങ്കീർത്തനങ്ങൾ 28-29-30 വായിക്കും. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ പാറയായുള്ളവേ നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധ അന്തർമന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ. ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ. അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണവും പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണവും അവർക്ക് കൊടുക്കണമേ. അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ, അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ. യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയെയും അവർ വിവേചിക്കായതുകൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു, തൻ്റെ അഭിഷിക്തന് അവൻ രക്ഷാദുർഗം തന്നെ. നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ, അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ.
ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പിൻ. വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പിൻ. യഹോവയുടെ ശബ്ദം പെരുവെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിൻ്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവൻ അവയെ കാളക്കുട്ടിയെപ്പോലെയും ലെബാനോനെയും സിരിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെപ്പോലെയും തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിന്നിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വനങ്ങളെ തോലുരിക്കുന്നു. അവൻ്റെ മന്ദിരത്തിൽ സകലവും മഹത്വമെന്ന് ചൊല്ലുന്നു. യഹോവ ജലപ്രളയത്തിന്മീതെ ഇരുന്നു. യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും.
യഹോവയെ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ ഇടയാക്കിയതുമില്ല. എൻ്റെ ദൈവമായ യഹോവയെ ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവയെ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവിൻ. അവൻ്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യുവിൻ. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യങ്ങൾ കരച്ചിൽ വന്ന രാപാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. യഹോവയെ ഞാൻ നിന്നോട് നിലവിളിച്ചു, യഹോവയോട് ഞാൻ യാചിച്ചു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? യഹോവയെ കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവയെ എൻ്റെ രക്ഷകനായിരിക്കണമേ. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും.
ഇന്നത്തെ പുതിയ നിയമ വായനാഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 21 അധ്യായം, അതിൻ്റെ 1-14 വരെയുള്ള വാക്യങ്ങൾ. അവരെ വിട്ടുപിരിഞ്ഞ് നീക്കിയ ശേഷം ഞങ്ങൾ നേരെ ഓടി കോസിലും പിറ്റന്നാൾ രോദോസിലും അവിടം വിട്ട് പത്തരയിലും എത്തി. ഫൊയ്നിക്കയിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടിട്ട് ഞങ്ങൾ അതിൽ കയറി ഓടി. കുപ്രോസ് ദ്വീപ് കണ്ട് അതിനെ ഇടത്തുപുറം വിട്ട് സുറിയയിലേക്ക് ഓടി സോരിൽ വന്നിറങ്ങി. കപ്പൽ അവിടെ ചരക്ക് ഇറക്കുവാനുള്ളതായിരുന്നു. ഞങ്ങൾ ശിഷ്യന്മാരെ കണ്ടെത്തി 7 അവിടെ പാർത്തു. അവർ പൗലോസിനോട് യെരുശലേമിൽ പോകരുത് എന്ന് ആത്മാവിനാൽ പറഞ്ഞു. അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ടുപോകുമ്പോൾ അവർ എല്ലാവരും സ്ത്രീകളും കുട്ടികളുമായി പട്ടണത്തിന് പുറത്തോളം ഞങ്ങളോടുകൂടെ വന്ന് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തമ്മിൽ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പൽ കയറി. അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി.
ഞങ്ങൾ സോർവിട്ട് കപ്പലോട്ടം തികച്ച് തൊലേമായസിലെത്തി സഹോദരന്മാരെ വന്ദനം ചെയ്തു ഒരു ദിവസം അവരോടുകൂടെ പാർത്തു. പിറ്റന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയിലെത്തി. എഴുവരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്നു. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിൻ്റെ അരക്കച്ചയെടുത്ത് തൻ്റെ കൈകാലുകളെ കെട്ടി. ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിലേൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടാരെ യെരുശലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടത്തുകാരും അവനോട് അപേക്ഷിച്ചു. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവനെ സമ്മതിപ്പിച്ചു കൂടായകിയാൽ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു.
ഇന്ന് എന്നെ ശ്രവിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾക്ക് വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. വായിച്ചു കേൾക്കപ്പെട്ട തിരുവചന ഭാഗങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തികൾ 21 അധ്യായം 1-14 വരെയുള്ള പാസേജ് നമുക്ക് ധ്യാനിക്കാം. അപ്പോസ്തലനായ പൗലോസ് എഫസൂസിൽ നിന്ന് യാത്ര പറഞ്ഞ് യെരുശലേമിലേക്ക് ഉള്ള തൻ്റെ യാത്രാ വിവരണമാണ് ഇവിടെ നാം കാണുന്നത്. ഈ യാത്രയിൽ സോരിലും കൈസരിയിലും ഒക്കെ താൻ പാർക്കുന്നതായി കാണുന്നു. പൗലോസിൻ്റെ യാത്രകളിലെ ഒരു വലിയ പ്രത്യേകത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലും അത് തിരിച്ചറിഞ്ഞുള്ള പൗലോസിൻ്റെ പോസിറ്റീവ് പ്രതികരണവുമാണ്. ഇവിടെ മാത്രമല്ല, പൗലോസിൻ്റെ എല്ലാ മിഷണറി യാത്രകളിലും ഇതൊരു സാധാരണ സംഭവമായിരുന്നു. ഇവിടെ സോറിലെത്തിയ പൗലോസ് ക്രിസ്തു ശിഷ്യന്മാരെ കണ്ടെത്തുകയും അവരോടൊപ്പം താമസിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് യെരുശലേമിലേക്ക് പോകരുതെന്ന് അറിയിച്ചതിനാൽ അവിടെ കുറച്ചു നാൾ പാർക്കുന്നു. അവിടെ നിന്നും വീണ്ടും യാത്രയായി കൈസരിയിൽ എത്തുന്ന പൗലോസ് ഫിലിപ്പോസ് എന്ന സുവിശേഷന്റെ വീട്ടിൽ പാർക്കുന്നു. അവിടെ വെച്ച് വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയും പൗലോസിന് യെരുശലേമിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതികൂലത്തെ കുറിച്ച് തന്നെ അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ട പൗലോസ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇംഗിതത്തിന് പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കുന്നു. കൂടെ ഉണ്ടായിരുന്നവർക്ക് പോലും ദൈവഹിതത്തിൽ നിന്നും പൗലോസിനെ പിന്തിരിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ഇവിടെ പൗലോസ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. ദൈവാത്മാവിനോട് വളരെ സെൻസിറ്റീവ് ആയിരുന്നു താൻ. നിരന്തരമായി ദൈവാത്മാവ് തന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ചില നാളുകൾക്ക് മുമ്പ് സോറിൽ കേട്ട ദൈവശബ്ദത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു കൈസരിയിൽ കേട്ടത്. സോറിൽ വെച്ച ദൈവത്തിൻ്റെ ആത്മാവ് അപ്പോൾ യെരുശലേമിലേക്ക് പോകുവാൻ വിലക്കിയെങ്കിൽ കൈസരിയിൽ വെച്ച് മുൻപോട്ട് പോകുവാനും പ്രദൂരങ്ങളെ മുൻപുകൂട്ടി അറിയിച്ച് ബലപ്പെടുത്തുകയുമായിരുന്നു. നേരത്തെ കേട്ട ദൈവശബ്ദത്തിൽ മാത്രം താൻ ആശ്രയിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പൗലോസ് കൈസരിയിൽ ദൈവശബ്ദം കേൾക്കിയില്ലായിരുന്നു. കേട്ടാൽ തന്നെ ഒരുപക്ഷെ യെരുശലേമിലേക്ക് പോകുന്നതിൽ നിന്ന് താൻ പിന്മാറുമായിരുന്നു. പ്രിയ സുഹൃത്തെ, നമ്മിൽ പലരും വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ദൈവശബ്ദത്തിൽ മാത്രം അഭിമാനിച്ച് ഒരുമാതിരി സെറ്റിലായി സംതൃപ്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥയല്ലേ? നാം നിരന്തരമായി ദൈവശബ്ദം കേൾക്കാറുണ്ടോ? ദൈവാത്മാവ് നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാറുണ്ടോ? ഇന്നും ദൈവം നമ്മളോട് സംസാരിക്കാറുണ്ടോ? അതോ പണ്ടെങ്ങോ സംസാരിച്ചതിൻ്റെ ഓർമ്മ മാത്രമാണോ നമുക്കുള്ളത്? എന്നാണ് അവസാനമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചത്? അത് കേവലം ഒരു ഓർമ്മ മാത്രമായി അവശേഷിക്കുന്നുവോ? അതോ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലെ ഒരു നിത്യ സംഭവമോ? നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ദൈവത്തിൻ്റെ ആത്മാവിന് വല്ല പങ്കുമുണ്ടോ? ദൈവാത്മാവ് നമ്മെ നയിക്കാറുണ്ടോ? ദൈവാത്മാവ് നമ്മോട് നന്മയും അനുഗ്രഹവും മാത്രമേ പറയാറുള്ളൂ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വിലക്കാറുണ്ടോ? വരുവാനിരിക്കുന്ന പ്രതികൂലത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വെളിപ്പെടുത്തിയാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? പൗലോസിനെ പോലെ ദൈവശബ്ദത്തിനുമുമ്പാകെ നാം സമ്പൂർണമായി സമർപ്പിക്കുമോ? ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ. ദൈവശബ്ദം നമ്മുടെ ജീവിതയാത്രയിലെ അവിഭാജ്യത ഘടകമായി തീരട്ടെ. ദൈവ ഇഷ്ടം എന്തായിരുന്നാലും അതിനായി സമർപ്പിക്കുവാനുള്ള കൃപ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകട്ടെ. ആമേൻ.